Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം സങ്കീർത്തനം 138 പഠനം ആരംഭിച്ചു. ഇതൊരു കൃതജ്ഞതാ ഗീതമാണെന്ന് നമുക്ക് മനസ്സിലായി. ഒപ്പം അത് ദാവീദ് രാജാവിൻ്റെ രചനയാണെന്നും നാം കണ്ടു, ശ്രദ്ധിച്ചു. നന്ദി പറച്ചിലിൻ്റെ അല്ലെങ്കിൽ കൃതജ്ഞതയുടെ വികാരമുണർത്തുന്ന സങ്കീർത്തനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളമുണ്ട്, നിരവധിയാണ്. നന്ദിയുടെ അല്ലെങ്കിൽ കൃതജ്ഞതയുടെ ഗീതമെന്ന് പറയുമ്പോൾ അത് വ്യക്തികളുടെ നന്ദി പറച്ചിലാവാം, അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ നന്ദി പറച്ചിലാവാം. ദൈവം നൽകിയ നന്മകൾക്കാണ് ഗായകൻ നന്ദി അർപ്പിക്കുന്നത്. വ്യക്തിപരമായ അനുഭവത്തിലൂടെ തെളിഞ്ഞു കാണുന്ന ദൈവപരിപാലനയെപ്പറ്റിയാണ് ഈ ഗീതം അടിസ്ഥാനപരമായി പരാമർശിക്കുന്നത് എന്ന് ഓർക്കണം. എളിയവരിലും വിശ്വാസ സമൂഹത്തിലും ദൈവം വർഷിക്കുന്ന നന്മകൾക്ക് സങ്കീർത്തകൻ നന്ദി അർപ്പിക്കുന്നു. വ്യക്തിഗത നന്മകൾക്ക് മാത്രമല്ല, ഇസ്രായേലിൻ്റെ സമൂഹത്തിൻ്റെ മോചനത്തിനും ദൈവം അവർക്ക് നൽകിയ പരിപാലനയ്ക്കും നന്ദി പറയുന്ന ഗീതങ്ങളുണ്ട്. അതുപോലെ തന്നെ കർത്താവിന് കൃതജ്ഞതാബലി അർപ്പിച്ചുകൊണ്ടും നന്ദി അർപ്പിക്കുന്ന ഗീതം ഗായകൻ ആലപിക്കുന്ന പതിവുണ്ടെന്ന് ഓർക്കണം. അതിനാൽ പദങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ഗീതം ഉൾക്കൊള്ളുന്ന ദൈവത്തോടുള്ള നന്ദിയുടെ വികാരം സ്വായത്തമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ 138 സങ്കീർത്തനത്തിൻ്റെ പഠനം നമുക്ക് ആരംഭിക്കാം. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് അനൂപ് കുമാർ ജിയും സംഘവുമാണ്.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും കർത്താവേ, ഞാനങ്ങേ പാടിപ്പുകഴ്ത്തും.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും കർത്താവേ, ഞാനങ്ങേ പാടിപ്പുകഴ്ത്തും.
സങ്കീർത്തനം 138 ആരംഭിക്കുന്നത് ദി ഓപ്പണിംഗ് നോട്ട് ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന ഉപശീർഷകത്തോടെയാണ്, അല്ലെങ്കിൽ ശീർഷകത്തോടെയാണ്. പി ഒ സിയുടെ പതിപ്പിലും കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷയിൽ വളരെ വിശ്വസ്തമായി മൂലകൃതിയിലെന്ന പോലെ ശീർഷകം ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് കുറിച്ചിരിക്കുന്നു, വിശ്വസ്തമായി കുറിച്ചിരിക്കുന്നു. എന്നിട്ടാണ് കൃതജ്ഞതയുടെ പദങ്ങൾ ആരംഭിക്കുന്നത്. ദാവീദ് രാജാവ് കർത്താവിന് നന്ദി പറഞ്ഞെഴുതിയ ഈ ഗീതം ക്രിസ്തുവിന് 800 വർഷങ്ങൾക്കേറെ മുൻപാണ് ചിട്ടപ്പെടുത്തിയതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിഗത ആത്മാനുരാഗമായിട്ടാണ് അദ്ദേഹം ഇത് കുറിച്ചിരിക്കുന്നത്. ഇതൊരു വ്യക്തിയാണ് കർത്താവിന് നന്ദി അർപ്പിക്കുന്നത് എന്ന് പദങ്ങളിൽ ശ്രദ്ധേയമാണ്.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും കർത്താവേ, ഞാനങ്ങേ പാടിപ്പുകഴ്ത്തും.
നാം സങ്കീർത്തന ഘടനയിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ 3 പദങ്ങൾ ആമുഖമാണ്, അല്ലെങ്കിൽ നന്ദി പ്രകടനത്തിന് പശ്ചാത്തലമാണെന്ന് പറയാം. ബാബിലോണിലെ ജനങ്ങൾ അക്കാലഘട്ടത്തിൽ വിജാതീയ ദേവന്മാരെ വണങ്ങിയിരുന്ന ഭക്തിസ്ഥലങ്ങളാണ് ഈ ഗീതത്തിൻ്റെ രചനയ്ക്ക് പശ്ചാത്തലം. 2 വിജാതീയ ദൈവങ്ങളുടെ ക്ഷേത്ര സമുച്ചയങ്ങളെ ബന്ധിക്കുന്ന നഗരമധ്യത്തിലൂടെയുള്ള രാജവീഥിയെക്കുറിച്ച് പദങ്ങളിൽ പരാമർശമുണ്ട്. ക്ഷേത്രങ്ങളിലൊന്ന് നെബോ ദേവന്റെയും മറ്റൊന്ന് ബാല ദേവന്റെയുമാണ്. വർഷത്തിലൊരിക്കൽ ഉത്സവനാളിൽ ഈ ദേവസ്ഥാനങ്ങൾ തമ്മിൽ സ്ഥലമാറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം നടത്തപ്പെടാറുണ്ട്. അലങ്കൃതമായ രഥങ്ങളിൽ ജനങ്ങൾ ദേവന്മാരെ വലിച്ചുകൊണ്ട് അങ്ങുമെങ്ങും നീങ്ങുന്നു. അവരുടെ താൽക്കാലിക സ്ഥാനങ്ങളിലേക്ക് അവ മാറ്റപ്പെടുന്നു. വിപ്രവാസത്തിൽ കഴിയുന്ന ജനങ്ങളെ അന്നാളിൽ സ്വതന്ത്രമാക്കുന്ന പതിവുമുണ്ടത്രേ. പിന്നെ ഘോഷയാത്ര നടക്കുമ്പോൾ പൂരവും മേളവും കണ്ടു നിൽക്കുന്നവർ അസഭ്യങ്ങൾ പുലമ്പി സന്തോഷിക്കുന്നു. ദേവന്മാരെ പ്രീതിപ്പെടുത്താനെന്ന വ്യാജേനയാണ് അപ്രകാരം ചെയ്തിരുന്നത്. നമ്മുടെ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഇന്നും കാണുന്നത് പോലുള്ളൊരു ആചാരമായിരുന്നു അത് എന്ന് വേണം മനസ്സിലാക്കാൻ. ദൈവങ്ങളുടെ പേരിൽ അങ്ങനെ മനുഷ്യരും അവിഹിതമായ സന്തോഷ ശകലങ്ങൾ കണ്ടെത്തുന്നത് പോലെയല്ലേ? ഇങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം മനസ്സിൽ പേറിക്കൊണ്ടാണ് രചയിതാവ് യാവേയ്ക്ക് നന്ദിയർപ്പിക്കുന്ന ഗീതം ആരംഭിക്കുന്നത്. 8 പദങ്ങളാണ് ആകെ ഈ ഗീതത്തിൽ ഉള്ളത്. എന്നാൽ ഓരോ പദവും സാമാന്യം ദൈർഘ്യമുള്ളവയാണെന്ന് മനസ്സിലാക്കാം. കാരണം ഇസ്രായേലിന്റെ വിപ്രവാസം കഴിഞ്ഞ് ക്ലേശപൂർണമായൊരു കാലഘട്ടം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ജനം രാജാവിനോട് ചേർന്ന് പുതിയ ദേവാലയം നിർമ്മിച്ചു. ഈ ആഹ്ലാദത്തിന്റെ നിറവിലായിരിക്കണം സങ്കീർത്തകൻ പൂർണ്ണ ഹൃദയത്തോടെ യാവേയ്ക്ക് നന്ദി അർപ്പിച്ചത്.
കർത്താവേ പൂർണ്ണ ഹൃദയത്തോടങ്ങേക്കു ഞാൻ നന്ദി അർപ്പിക്കുന്നു. മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. ഞാനങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു മുന്നിൽ ശിരസ്സു നമിക്കുന്നു. ഞാൻ ശിരസ്സു നമിക്കുന്നു.
ആദ്യത്തെ 3 പദങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം. ദൈവമേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. ഇനി ഈ രചയിതാവ് ഒരു സമുന്നതനോ സാധാരണനോ ആരുമാവട്ടെ, അദ്ദേഹം സമൂഹത്തിന്റെ പ്രതിനിധിയാണ് എന്ന വസ്തുതയാണ് പ്രധാനം. കർത്താവിന് അങ്ങനെയാണ് അയാൾ നന്ദി അർപ്പിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ ബുദ്ധിയിലും മനസ്സിലും വ്യക്തി മുഴുവനായും സർവസ്വവും യാവേയ്ക്ക് നന്ദിയായി സമർപ്പിക്കുന്നു. ഇവിടെ മഹാകവി ഫാദർ ചെറിയൻ കുനിയന്തോടത്തിൻ്റെ പദങ്ങൾ ഓർത്തു പോവുകയാണ്. മഹേശ, ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ. മഹേശ, ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ. മഹേശ. ഇനി സങ്കീർത്തകൻ ബാബിലോണിയൻ ദേവന്മാരെ പോലെ അല്ലെന്ന് പദങ്ങളിൽ പറയുമ്പോൾ നമുക്കിന്ന് ഒരു മതാന്തര സംവാദ രീതി അല്ലല്ലോ ഇതെന്ന് തോന്നാമെങ്കിലും അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ പ്രതിഫലനമോ പ്രത്യാഘാതമോ ആണ് ഇതെന്ന് മനസ്സിലാക്കണം. നാം ഇത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. 1 പദം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമാന്യം ദീർഘമാണ്. അത് നാം ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ ഞാൻ ശിരസു നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്തു ഞാൻ നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്, അവ അത്യുന്നതമാണ്. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്, അവ അത്യുന്നതമാണ്.
അങ്ങനെ തൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും പതറാത്ത വിശ്വസ്തതയുമായി തൻ്റെ നാമം, തൻ്റെ പേര് വെളിപ്പെടുത്തിയ ദൈവത്തിനാണ് സങ്കീർത്തകൻ നന്ദി പറയുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് പിന്നെ നന്മയും വാഗ്ദാനവും എന്ന പ്രയോഗം കൊണ്ട് വ്യക്തമാക്കുന്നത്. കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികൾ അവിടുത്തെ മഹത്വം വെളിവാക്കുന്നു എന്നും സങ്കീർത്തകൻ ഏറ്റുപറയുന്നു.
ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ കർത്താവെനിക്ക് ഉത്തരമരുളി, അവിടുന്നെന്റെ ആത്മാവിൽ ധൈര്യം പകർന്നെന്നെ ശക്തിപ്പെടുത്തി.
അതിനാൽ പദങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നത്, താൻ അർഹിക്കാത്ത വിധത്തിൽ കർത്താവ് തന്റെ പ്രാർത്ഥന കേൾക്കുകയും ദുർബലമായ തന്റെ ആത്മാവിനെ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ക്ലേശങ്ങൾ സഹിക്കുന്ന സങ്കീർത്തകനെ കർത്താവ് രക്ഷിച്ച് പുതുജീവൻ നൽകിയിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊടുത്ത് അവരെ വിളിച്ച് ഒന്നിപ്പിച്ച് ഒരു ജനമാക്കി നയിച്ച് കെടുതികളിൽ നിന്നും കെണികളിൽ നിന്നും രക്ഷിച്ചതുപോലെ തന്നെയും ഇതാ കർത്താവ് മോചിച്ചിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു എന്ന്. കർത്താവ് തൻ്റെ ദാസരിൽ അവിടുത്തെ കാരുണ്യം സമൃദ്ധമായി വർഷിക്കുന്നു. ഇനി ആ കാരുണ്യം നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകണം, സഹോദരങ്ങളുമായി പങ്കുവയ്ക്കണം. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കും എനിക്കും പകർന്നു നൽകുന്നത് ദൈവമാണ്, കർത്താവാണ് എന്ന് ഈ കൃതജ്ഞതാഗീതത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ, ആമുഖമായി നിൽക്കുന്ന ആദ്യത്തെ മൂന്ന് പദങ്ങൾ നിങ്ങളെയും എന്നെയും അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് തുടർന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ നന്ദി പ്രകടനത്തിലേക്ക് കടക്കുന്നത്.
ഹൃദയത്തോടങ്ങയെ പാടി പുകഴ്ത്തും, കർത്താവെ ഞാനങ്ങയെ പാടി പുകഴ്ത്തും.
ദൈവമേ അങ്ങേ കാരുണ്യവും വിശ്വസ്തതയുമോർത്തു ഞാൻ നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്, ഞാനങ്ങയെ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങെനിക്കുത്തരമരുളി, അങ്ങെനിക്ക് ഉത്തരമരുളി.
പൂർണ്ണഹൃദയത്തോടങ്ങയെ പാടി പുകഴ്ത്തും, കർത്താവെ ഞാനങ്ങയെ പാടി പുകഴ്ത്തും.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 138 പദങ്ങളുമായി നാം പരിചയപ്പെടുകയാണ്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി അടുത്ത പ്രക്ഷേപണത്തിൽ ഈ ഗീതത്തിന്റെ ബാക്കിയുള്ള പദങ്ങൾ, അതായത് 4 മുതലുള്ള പദങ്ങളുടെ പഠനത്തോടെ നമുക്ക് തുടരാം.